സീതയുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം ഏറ്റവും വലിയ സംഭാവന നൽകിയത് അല്ലെങ്കിൽ ദൈവത്തിനായിട്ട് ഉപയോഗിച്ചത് അപ്പോസ്തലനായ പൗലോസിനെയാണ് എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസാണ് ഇന്ന് നാം കാണുന്ന നിലയിൽ ഈ ക്രിസ്തീയ സത്യങ്ങൾ ഇത്രയും പ്രസ്പഷ്ടമായിട്ട് താന് രേഖപ്പെടുത്തി വയ്ക്കാനും അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ നിലയിൽ പ്രസ്താവിക്കാനും ഒക്കെ ഇടയായത്. വെളിപ്പാടുകളുടെ ആധിക്യം ഉള്ള ഒരാളായിരുന്നു പൗലോസ്. എന്നാൽ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ആ വെളിപ്പാടുകളുടെ ആധിക്യത്തെക്കുറിച്ച് തന്നെ പറയുന്ന ആ ഭാഗത്ത് നാം വലിയൊരു ക്രിസ്തീയ സത്യം കാണുന്നുണ്ട്. അത് രണ്ട് കൊരിന്ത്യർ 12-ാം അധ്യായത്തിലാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ നോക്കുക. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നോക്കുക, പൗലോസ പറഞ്ഞത് നമുക്കറിയാവുന്നതുപോലെ തന്റെ ജീവിതത്തിന് ഒരു വലിയ ഒരു മുള്ള, ഒരു ശൂലം തനിക്ക് ഉണ്ടായിരുന്നു. അതെന്താണ്? തന്നെ വിട്ടുമാറാത്ത ഏതോ ഒരു രോഗമാണ് എന്ന് വേദപണ്ഡിതന്മാരിൽ 200,000 പേരും ആ നിലയിൽ പറയും. പക്ഷെ ആ രോഗം തന്നെ ഒത്തിരി പരിമിതപ്പെടുത്തി. ഈ രോഗത്തിന്റെ കാരണങ്ങൾ കൊണ്ട് തനിക്ക് ഉദ്ദേശിച്ച സ്ഥലത്തെല്ലാം വേണ്ടതുപോലെ പോകാനോ പ്രവർത്തിക്കാനോ കഴിഞ്ഞില്ല. വേറൊരു ലേഖനത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ അവിടെ വിട്ട് വരാനായിട്ട് ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ എന്നെ തടഞ്ഞു. ഇവിടെയും സാത്താന്റെ ദൂതൻ എന്നാണ് പറയുന്നത്. ഈ രോഗത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം തനിക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് സമയത്ത് പോകാനായിട്ട് കഴിഞ്ഞില്ല. പറഞ്ഞു വന്നത്, ഈ ശൂലം, ഈ മുള്ള് തന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഒത്തിരി പരിമിതപ്പെടുത്തി. ഇങ്ങനെ പരിമിതപ്പെടുത്തിയപ്പോൾ പൗലോസ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇത് മാറ്റിത്തന്നാൽ, ഈ രോഗം മാറ്റിത്തന്നാൽ, ഈ പരിമിതി മാറ്റിത്തന്നാൽ അത് നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കല്ലേ പ്രയോജനമാകുക, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതോ എന്ന് ചോദിച്ചു. അതിന് കർത്താവ് പറഞ്ഞ മറുപടി, അതിന്റെ 9-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 12:9 ഒരു വലിയ ദൈവീക സത്യത്തെ കുറിക്കുന്നതാണ്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എന്താ പൗലോസ് ഇവിടെ പറയുന്നത്? കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, എന്റെ കൃപ നിനക്ക് മതി. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സത്യമാണ് പറയുന്നത്, എന്റെ ശക്തി നിന്നിൽ തികഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അത് ബലഹീനതയിലേ തികഞ്ഞു വരികയുള്ളൂ. നിന്റെ ശക്തിയുടെ മേൽ എന്റെ ശക്തിയോട് ആവർത്തിച്ച് അങ്ങനെ ഇരട്ടി ശക്തി അങ്ങനെയല്ല. എന്റെ ശക്തി, കർത്താവ് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള ആ വലിയ ശക്തി നിന്റെ മേൽ ആവർത്തിച്ച് നിന്നെ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനായിട്ട് നീ എന്ത് വേണം? നിന്റെ ശക്തി നഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. നീ ബലഹീനനാകേണ്ടതായിട്ടുണ്ട്. നീ ബലഹീനനായാൽ, നിന്റെ ശക്തി കുറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ എപ്പോഴും എന്നെ ആശ്രയിക്കും, എന്നെ ആശ്രയിക്കും. സ്വന്തമായി ശക്തി ഇല്ലാത്തവർ എപ്പോഴും മറ്റു ചിലതിനെ ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. ഒരു ഒരു വള്ളിച്ചെടി ഓർക്കുക, അതിന് നേരെ പോകാനായിട്ട് അതിന് ശക്തിയില്ല, സ്വയമായിട്ട് മുകളിലേക്ക് പോകാൻ ശക്തിയില്ല. അതെന്ത് ചെയ്യും? അത് ആ അടുത്തുള്ള ഒരു കമ്പനി ചുറ്റി അതില് ആശ്രയിച്ച് അത് അങ്ങനെ ചുറ്റി പടർന്ന് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ പൗലോസിനോട് പറയുന്നു, പൗലോസെ നീ നിന്റെ സ്വന്തം ശക്തി ഒത്തിരി അത് കുറയണം. നീ ബലഹീനനാണ്. ബലഹീനനായാൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? പ്രയോജനം എന്റെ ശക്തിക്ക് അവിടെ കടന്നു വരാനായിട്ട് കഴിയും. നീ നിന്റെ ശക്തി കുറയുമ്പോ നീ കർത്താവേ ശക്തി തരണേ എന്ന് പറഞ്ഞ് നിരന്തരം നിലവിളിക്കും. അങ്ങനെ നിന്റെ ബലഹീനത നിനക്ക് കൂടുതൽ ദൈവിക ശക്തി ലഭിക്കാനുള്ള ഒരു ഇടമായിട്ട്, ഒരു സാധ്യതയായിട്ട് തീരും. അതുകൊണ്ട് നീ ഈ ബലഹീനതയിൽ ഇരിക്കെ നിന്റെ ഈ ശൂലം മാറാനായിട്ട് ഞാൻ അനുവദിക്കുന്നില്ല എന്ന് ദൈവം പറയുന്നു, കർത്താവ് പറയുന്നു. പൗലോസം മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു. മൂന്ന് വട്ടവും ഈ നിലയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ പൗലോസ പിന്നെ എന്ത് ചെയ്തു? ഞാനെന്റെ ബലഹീനതയിൽ അതിസന്തോഷത്തോടെ പ്രശംസിക്കും എന്ന് പ്രസ്താവിക്കുന്നതാണ് നമ്മൾ കാണും. പ്രിയമുള്ളവരെ, പൗലോസിനെ സംബന്ധിച്ച് മാത്രമല്ല നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. നാം പലപ്പോഴും നമ്മുടേതായ ശക്തി കൊണ്ട്, നമ്മുടേതായ രീതികൾ കൊണ്ട്, നമ്മുടേതായ കഴിവ് കൊണ്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നാണ് വിചാരിക്കുന്നത്. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായിട്ട് നമ്മുടെ ജീവിതത്തിലെ കണ്ടുമുട്ടി സ്വീകരിച്ചു. സ്വീകരിച്ചതിന് ശേഷം ക്രിസ്തീയ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ശക്തിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവത്തെ നമുക്കൊരു വലിയ ആവശ്യമില്ലാത്ത ഒരു നിലയിൽ നമ്മുടെ ശക്തി നമ്മൾ അങ്ങ് ബലപ്പെട്ടു വരും. ഒരു മീറ്റിങ്ങിന്റെ കോണ്ടസ്റ്റ് ഓർക്കുക, ഇന്നിപ്പോ ഞായറാഴ്ച നിങ്ങൾ വന്നിരിക്കുന്നു, നമ്മൾ വന്നിരിക്കുന്നു. നമുക്കിവിടെ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കാതെ വളരെ റൊട്ടീനായ ചില കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിച്ച് ആ നിലയില് ആ സാധാരണ ദൈനംദിന ആ പരിപാടികൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. രണ്ട് പാട്ട് പാടും, പ്രാർത്ഥിക്കും, വേദവചനം പറയും. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് പരിചയമായി തീരുമ്പോ ഈ കാര്യങ്ങൾ നമുക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ദൈവവചനം പറയാനായിട്ട് ഒരു സഹോദരൻ പറഞ്ഞു നിങ്ങളോട്, അങ്ങനെ ആവശ്യപ്പെട്ട ഒരു രംഗം ഓർക്കുക. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോ നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ സഹായിക്കണേ, സഹായിക്കണേ, എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ സഹായിച്ചാലേ പറ്റുള്ളൂ. എന്നാൽ സ്ഥിരമായിട്ട് നിങ്ങൾ ദൈവവചനമൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു പോയപ്പോ എന്ത് പറ്റി? അവിടെ ഒരു കനം വന്നു. നിങ്ങൾക്കിപ്പോ പഴയതുപോലെ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, വാക്യങ്ങളൊക്കെ അറിയാം. നോക്കുക, നമ്മുടെ ഒരു ശക്തി അവിടെ വരിക ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഇതേ കാര്യം തന്നെ നമുക്ക് സംഭവിക്കാം. നമുക്ക് എങ്ങനെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ പെരുമാറണം, ആളുകളോട് എങ്ങനെ ഇടപെടണം, ഒരു രംഗത്ത് ചെന്നാൽ, ഒരു മീറ്റിംഗിൽ ചെന്നാൽ എന്തൊക്കെയാ ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്കറിയാം. നമ്മൾ നമ്മളിൽ തന്നെ അങ്ങ് നിറഞ്ഞിരിക്കുക, നമ്മളിൽ തന്നെ അങ്ങ് ഫിൽഡ് ആയിട്ടിരിക്കുക. ഇങ്ങനെ ശക്തിപ്പെട്ടിരിക്കുമ്പോ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ ശക്തിയെ ഒന്ന് കുറയ്ക്കണം, ശക്തിയെ കുറയ്ക്കണം, ശക്തിയെ ഇല്ലാതാക്കണം. ഈ ശക്തിയെ ഇല്ലാതാക്കി നമ്മളെ എപ്പോഴും, ദൈവമേ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നീ ഇല്ലാതെ എനിക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള നിസ്സഹായതയിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തോടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു ദൈവത്തെ ഒരിക്കൽ പറഞ്ഞു, ദൈവം എപ്പോഴും പ്രവർത്തിക്കുകയാണ്. ഗോഡ് ഈസ് അറ്റ് വർക്ക്. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പ്രവർത്തിക്കുന്നു, മറ്റ് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, പക്ഷെ വിശ്വാസികളുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? എന്നെയും നിന്റെയും ജീവിതത്തിൽ ദൈവം എപ്പോഴും ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മളെ കൂടുതൽ ബലഹീനരാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്? നാം ബലഹീനരായാലേ നമുക്ക് ദൈവത്തെ ആവശ്യമുള്ളൂ, ദൈവമേ എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് ആത്മാവിന്റെ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ നമ്മൾ എപ്പോഴും നിൽക്കുകയുള്ളൂ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. നമുക്ക് ദൈവരാജ്യം അതിന്റെ മുഴുവൻ ശക്തിയോടെ നമുക്ക് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ ദരിദ്രരായിട്ട്, ദൈവത്തെ ആവശ്യമുള്ളവരായിട്ട്, സ്വന്തം ശക്തി ഇല്ലാത്തവരായിട്ട്, ബലഹീനരായിട്ട് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ബലഹീനരാകാത്തത് കൊണ്ട് ദൈവം പല കാര്യങ്ങൾ, പല സംഭവങ്ങൾ, പല കൊടുങ്കാറ്റുകൾ, പല ആ നിലയിലുള്ള പരിശോധനകൾ നമ്മുടെ നേരെ അയച്ച് നമ്മളെ നിരന്തരം ബലഹീനരാക്കി ദൈവത്തെ ആവശ്യമുള്ള ഒരു സ്ഥാനത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നോക്കുക, പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്, നിന്റെ പ്രാർത്ഥന കേൾക്കാത്തത് നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിന്നോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. നീ എപ്പോഴും ഓ ആത്മാവിൽ ദരിദ്രനായിട്ട് നിൽക്കാനായിട്ടും ദൈവത്തെ ആവശ്യമുള്ളവനായിട്ട് നിൽക്കാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഈ പ്രാർത്ഥന കേട്ട് നിനക്ക് സൗഖ്യം നൽകാത്തത്. കാര്യം ഈ ബലഹീനതയുള്ളപ്പം, ഈ പരിമിതി ഉള്ളപ്പം നീ നിന്റെ ശക്തി ഒത്തിരി കുറഞ്ഞു 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 വരികയും നീ എപ്പോഴും ദൈവമായി ആത്മാവിൽ ദരിദ്രനായിട്ട് നിൽക്കുകയും ചെയ്യും. ആത്മാവിൽ ദരിദ്രരായി നിൽക്കുന്നവർക്കാണ്, അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ. നിന്നെ ആ ഭാഗ്യാവസ്ഥയിൽ നിരന്തരം നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇത് പൗലോസിനെ കുറിച്ച് മാത്രമുള്ള ഒരു കാര്യമല്ല പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ ആത്മാവിൽ ദരിദ്രരായിട്ട് നിർത്തുക. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ടല്ലോ. യേശു തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ച് തുടങ്ങിയപ്പോ ആദ്യമായിട്ട് പറഞ്ഞത് 5:2-3 വാക്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ള. ഈ വചനം ആദ്യമൊക്കെ എനിക്ക് ഒരു കീറാമുട്ടി പോലെ കടന്നു. ആത്മാവിൽ സമ്പന്നനായിരിക്കല്ലേ വേണ്ടത്, ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ലോകത്തുള്ള ദരിദ്രന്മാരുടെ കാര്യം ആലോചിച്ചാൽ നമുക്കത് വ്യക്തമാകും. ഈ ലോകത്തുള്ള യാചകന്മാരുടെ കാര്യം ആലോചിച്ചാൽ നമുക്കത് വ്യക്തമാകും. ലോകത്തുള്ള യാചകന്മാരെന്താ, അവര് നമ്മുടെ വീട്ടിൽ ദിവസവും ശിക്ഷയ്ക്ക് വരാൻ അവർക്ക് നാണക്കേടൊന്നുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്ന് ആണെന്ന് പറഞ്ഞൊരു ഒരു ചെറുപ്പക്കാരൻ ഒരാള് ഇവിടെ ആദ്യം വീട്ടിലെ ഭിക്ഷയ്ക്ക് വന്ന ഒരു രംഗം ഞാൻ ഓർക്കുന്നു. അയാളെ കണ്ടപ്പോ അയാൾക്ക് അസുഖമൊന്നുമില്ല, രോഗമൊന്നുമില്ല, നല്ലൊരു ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ച സുഹൃത്തിന് നിങ്ങളുടെ വീടെവിടെ, ആന്ധ്രയിലാണ്. അയാൾക്കറിയാവുന്ന രീതിയിൽ അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ മലയാളികളാരും ഇത്രയും ആരോഗ്യമുള്ള ചെറുപ്പക്കാരും ഭിക്ഷ യാചിക്കാനായിട്ട് പോവുകയില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞു. ആ മനുഷ്യനെ എന്തെല്ലാം മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാള് അന്ന് കൊടുത്തതും വാങ്ങിച്ചുകൊണ്ട് പോയി. പിറ്റേ ആഴ്ച ആയപ്പോഴും ഒരു ബെല്ലടി കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോ ഇതേ മനുഷ്യൻ ഒരു നാണം പുരണ്ട ചിരിയോടെ ആ സിറ്റൌട്ടിന്റെ അവിടെ നിൽക്കുക. അയാള് പറയുന്നത് അയാൾക്ക് ഈ ഒരു തൊഴിലല്ലാതെ വേറെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അയാൾക്ക് ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വീടുകളിൽ വന്ന് കിട്ടുന്ന ചില്ലറ തൊട്ടുകൾ കൊണ്ട് വേണം അയാൾക്ക് വിശപ്പടക്കാനും അയാളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും. അയാൾക്ക് വേറെ തൊഴിലൊന്നും പറഞ്ഞുകൂടാ, ഇവിടെ ആ നിലയിൽ തൊഴിൽ കിട്ടുന്നുമില്ല. നോക്കി അയാൾക്ക് അയാളുടേതായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് ആ ആന്ധ്രാക്കാരനായ സുഹൃത്തിന് എന്റെ വീട്ടില് പിന്നെയും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പിന്നെയും വരാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല, ഒരു നാണക്കേടില്ല, ഒരു അഭിമാനബോധമൊന്നുമില്ല. എന്തുകൊണ്ടാ? അയാളുടെ ദാരിദ്ര്യാവസ്ഥ അയാളെ വീട്ടിലടങ്ങിയിരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെയും ചെന്ന് പഴയ സ്ഥാനത്ത് തന്നെ വീണ്ടും ചെന്ന് കൈനീട്ടാൻ അയാളെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് യാചകരുടെ രീതി, ഭിക്ഷക്കാരുടെ രീതി അതാണ്. അവർക്ക് വീണ്ടും ഒരു ഔദാര്യവാനായ ഒരാളുടെ വീടിനെ പടിക്കെ ചെന്ന് ചോദിക്കാതെ അവർക്ക് കഴിയില്ല. കാരണം അവരെപ്പോഴും ആവശ്യത്തിലാണ്. ദേ ആർ ഇൻ നീഡ്. ആവശ്യത്തിലാണ്, ആവശ്യമുണ്ട്. ആവശ്യമുള്ളപ്പോ എന്ത് ചെയ്യും? ആവശ്യമുള്ളപ്പോ പോയി ചോദിക്കുക, അതിന്റെ അകത്ത് മാനക്കേടില്ല. ഇതാണ് ഈ ലോകത്തെ യാചകരുടെ രീതിയെങ്കിൽ അതേ രീതി തന്നെയാണ് ഇവിടെ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ. ആത്മീയ മണ്ഡലത്തിൽ കർത്താവേ എനിക്ക് ഈ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്, എനിക്കിതിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ ശക്തി കൊണ്ട് കഴിയുകയല്ല, എനിക്ക് ഞാനൊരു ആവശ്യത്തിലാണ്. എന്റെ റിസോഴ്സ് കൊണ്ട്, എന്റെ കയ്യിലുള്ള എന്റെ പഠിത്തം കൊണ്ട്, എന്റെ പരിചയം കൊണ്ട്, എന്റെ വേദവായന കൊണ്ട്, എന്റെ വചനത്തിലുള്ള പാണ്ഡിത്യം കൊണ്ടൊന്നും എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയല്ല. ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യം ഈ സഭയില് ചില ചുമതലകളൊക്കെ വന്നപ്പം എന്തോ പ്രശ്നം വന്നാലും എനിക്ക് വലിയൊരു സന്തോഷമോ എന്ന് വെച്ചാൽ എന്റെ വിചാരം അവിടെ ചെന്ന് ആ സഹോദരനെ സഹോദരി ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ കാര്യം ശരിയാകുമല്ലോ. ഞാനിപ്പോ കൂടുതലുള്ള സഹോദരന്മാരെ പറയും, നമുക്ക് പോവാം, നമുക്ക് പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം കാര്യം പറഞ്ഞ് മനസ്സിലാകാത്ത ആളുകളുണ്ട്, നമുക്കിപ്പോ പറഞ്ഞ് ശരിയാക്കാം, പറഞ്ഞ് ഈ കാര്യങ്ങൾ ശരിയാക്കാം. വാക്കിന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിന്റെ പ്ലസും മൈനസും എല്ലാം പറഞ്ഞ് ഇവരെ ബോധവൽക്കരിച്ച് അവരുടെ കണ്ണ് തുറപ്പിച്ച് നമുക്കിത് അവരെ കൊണ്ട് ഉൾക്കൊള്ളിച്ച് ആ നിലയില് ഈ പ്രശ്നം പരിഹരിക്കാം. എന്നാ ഇപ്പം പലയിടത്തും പല ആളുകളുടെ അടുത്ത് ഇതൊക്കെ പറയാനും പിടിക്കാനും ഒക്കെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇങ്ങനൊന്നും പറഞ്ഞതുകൊണ്ടോ ഓ പോയിന്റുകളൊക്കെ അനുസരിച്ചൊക്കെ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് പ്ലസും മൈനസും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടോ ഒന്നും കുടം കവിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ. ഇപ്പം പോകാൻ ഒരാൾ പറഞ്ഞാൽ തന്നെ എനിക്ക് വലിയ വലിയ ഒരു ആ നിലയിലുള്ള പോയി കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് ആ നിലയിൽ വലിയൊരു താല്പര്യമില്ല. കാര്യം ആ രംഗത്ത് എന്റെ കഴിവ് കൊണ്ടോ എന്റെ പറച്ചിൽ കൊണ്ടോ ഒന്നും നടക്കേയില്ല എന്നുള്ളത് ദൈവം എന്നെ പഠിപ്പിച്ചു. അപ്പോ അങ്ങനെ ഒരു സ്ഥാനത്ത് പോയിന്റ് വരുമ്പോ എന്താ ചെയ്യുന്നത്? പഴയതുപോലെ അങ്ങ് ചാടി പുറപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് കർത്താവേ ഞാൻ പോയാലും എന്തെല്ലാം പറഞ്ഞാലും ദൈവം ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ നീ തന്നെ സഹായിച്ചാലേ ഒക്കുള്ളൂ, നീ സഹായിക്കണം, കൃപ തരണം, കർത്താവേ ആ ഹൃദയങ്ങളെ തുറക്കണം എന്ന് പറഞ്ഞ് നിരന്തരമായ ഒരു നിലവിളി നിന്റെ ആവശ്യമുണ്ട്. നീ സഹായിക്കാനേ പറ്റുകയുള്ളൂ, നിന്നെ കൂടാതെ പോയാൽ അത് നിഷ്പ്രയോജനമാണ്. കർത്താവെ സഹായിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒരു ദാരിദ്ര്യാവസ്ഥയിലാണ് ഇപ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ആത്മാവിൽ ദരിദ്രം എന്ന് പറയുമ്പോൾ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഒക്കെയും ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ മുന്നോട്ടുള്ള പോക്കിലും ദൈവത്തെ എന്നെ സഹായിച്ചാലേ പറ്റുള്ളൂ, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തലച്ചോറിൽ അറിയാമെങ്കിലും ഇതിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവിടുത്തെ കൃപയില്ലാതെ പറ്റുകയില്ല. നീ തന്നെ എനിക്ക് മുമ്പായിട്ട് പോയി ആ വഴികളെ നിരപ്പാക്കിയാലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. നിന്റെ സഹായം വേണം വേണം വേണം, നീ സഹായിക്കണം. അങ്ങനെ ദൈവത്തിന്റെ മുമ്പാകെ നിരന്തരം ചെല്ലുന്നതിന് നമുക്കൊരു നാണക്കേടില്ല. ആ യാചകനെ പോലെ അയാൾക്കൊരു നാണക്കേടില്ലാതെ നിരന്തരം വരുന്നത് പോലെ നാം നിരന്തരം ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കണം, ദൈവത്തോട് നിലവിളിക്കണം. അങ്ങനെ നിൽക്കുന്നതിനെയാണ് ആത്മാവിലെ ദാരിദ്ര്യം എന്നാ പറയുന്നത്. ഓ നോക്കുക, ഈ ആത്മാവിലെ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാരാണെന്നാണ് ദൈവം പറയുന്നത്. ഭാഗ്യവാന്മാരാണ്, സ്വർഗരാജ്യം അവർക്കുള്ള. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ദൈവം നമ്മളെ നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി തരാതിരിക്കുന്നത് അല്ലെങ്കിൽ അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ നമ്മളെ കൂടുതൽ ബലഹീനരാക്കാനും ആ നിലയിൽ നമ്മളെ ആത്മീയ ദാരിദ്ര്യത്തില് ആക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ആത്മീയ ദാരിദ്ര്യത്തിൽ നമ്മൾ ആയിരിക്കണം, അതിനുവേണ്ടി നമ്മൾ ബലഹീനരാകണം. ഇങ്ങനെ ബലഹീനരാകണമെങ്കിൽ എന്തു വേണം? ബലഹീനരാകണമെങ്കിൽ ഒരു വലിയ ആത്മീയ പ്രമാണമുണ്ട്. നുറുക്കം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രോക്കൺനെസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, തകർച്ച എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെ ദൈവം തകർത്താലേ, ദൈവം നമ്മളെ നുറുക്കിയാലേ നമ്മുടെ ബലം പോകൂ, നമ്മുടെ ബലം പോയാലേ നമ്മൾ ആത്മാവിൽ ദരിദ്രരായിട്ട് നിൽക്കുള്ളൂ. നമ്മൾ ആത്മാവിൽ ദരിദ്രരായിട്ട് നിന്നാലേ ദൈവത്തിന് തന്റെ ആത്യന്തിക ശക്തി നമ്മൾ പകരാനായിട്ട് പറ്റുകയുള്ളൂ. നോക്കുക, ഇതൊരു ചെയിൻ പ്രോസസ്സാണ്. ഇതിന്റെ തുടക്കം എവിടെയാ? തുടക്കം നുറുക്കത്തിലാണ് തുടക്കം, നമ്മളെ തകർക്കുന്നതിലാണ് തുടക്കം. നമ്മളൊക്കെ നമ്മുടേതായ വലിയ ശക്തിമാന്മാരാണ്, അഭിപ്രായങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, വിട്ടുകൊടുക്കുകയില്ല. നാം കർത്താവിനെ സ്വീകരിച്ചെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് വന്നെങ്കിലും നമ്മുടെ ആ ദേഹിയുടെ ബലം, നമ്മുടെ മനസ്സിന്റെ ബലം വളരെ ഉള്ള ആളുകളാണ് നമ്മൾ, ഇല്ലേ? പല ആളുകളും നമ്മൾ സംസാരിച്ച് നോക്കുമ്പോൾ അറിയാം, വളരെ 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 പതുക്കെ സംസാരിക്കുന്ന ആളുകളും ചില രംഗങ്ങൾ വരട്ടെ, അവർ പറയും സൗകര്യം അങ്ങോട്ട് മാറുന്നില്ല, ഞാനിതിപ്പോ ചെയ്ത് കാണിച്ചു തരാം. അവർക്ക് ആ രംഗം വളരെ പരിചിതമാണ്. നോക്കുക, ഒരു ബലം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരു ബലമുണ്ട്, ബലമുണ്ട്. ആ ബലത്തെ ഇല്ലാതാക്കിയാലേ നമ്മള് ആത്മാവിൽ ദരിദ്രരായിട്ട് ദൈവത്തിന്റെ ശക്തി ആവശ്യമുള്ളവരായിട്ട് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മളെ ആത്മാവിൽ ദരിദ്രരാക്കാൻ വേണ്ടി നമ്മളെ ബലഹീനരാക്കുന്നു, നമ്മളെ ബലഹീനരാക്കാൻ വേണ്ടി നമ്മെ തകർക്കുന്നു, നുറുക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ നോക്കുക, പൗലോസിന് അവൻ ഒത്തിരി കാര്യങ്ങൾ അറിയാം, വെളിപാടുകൾ ധാരാളമുണ്ട്. ആ അതിന്റെ ഒക്കെ ഒത്തിരി വെളിപാടുകൾ ഉള്ളതുകൊണ്ട് താൻ വളരെ ബലവാനായിട്ട് നിന്നു പോകാതിരിക്കാൻ വേണ്ടി, അവനെ ബലഹീനനാക്കാൻ വേണ്ടി ഇതാ ഒരു അവനെ കുത്താനായിട്ട് ഒരു ശീലവുമായിട്ട് ആ നിലയിൽ ഒരു ദൂതനെ അയച്ച് അവനെ നിരന്തരം ബലഹീനനാക്കി അവനെ തകർത്ത് ആ നിലയിൽ ദൈവം നിർത്തുന്നു. എന്തുകൊണ്ടാ ദൈവം അങ്ങനെ നിർത്തുന്നത്? തകരപ്പെട്ട ഒരു മനുഷ്യനെ ഉപയോഗിച്ച് മാത്രമേ ദൈവത്തിന് തന്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. സ്വന്തം ബലമുള്ള ഒരാളെ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയുകയില്ല. വളരെ ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് പലർക്കും അറിഞ്ഞുകൂടാത്ത വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇപ്പോഴും പറയുന്നത്. പലരും ഇന്ന് ക്രിസ്തീയ ലോകത്ത് വിചാരിക്കുന്നത് അവരുടെ സ്വാഭാവിക കഴിവുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ്. പാട്ടുപാടാൻ അറിയാവുന്ന ഒരാൾ, നേരത്തെ പല വേദികളിൽ പാടിക്കൊണ്ടിരുന്ന ഒരാൾ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അതേ കഴിവുമായിട്ട് ഇപ്പൊ ക്രിസ്തീയ പാട്ടാ പാടുന്നതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി അദ്ദേഹത്തിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തെ തകർക്കണം. തകർന്നാലേ അദ്ദേഹത്തെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. പാട്ടുകാരെ മാത്രമല്ല, നമ്മളൊക്കെ ദൈവത്തിനായിട്ട് ഹൃദയം വെച്ച നമ്മളെയൊക്കെ ദൈവം നിരന്തരം ബലഹീനരാക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി കർത്താവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇങ്ങനെ ശ്രമിക്കുന്നത് എന്തുപയോഗിച്ചാണ്? പ്രിയമുള്ളവർ, നിങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കണേ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മളെ തകർക്കുന്നത്, നമ്മളെ നുറുക്കുന്നത് കർത്താവ് എപ്പോഴും ക്രൂശ് ഉപയോഗിച്ചാണ്. എന്താണ് ക്രൂശ്? ക്രൂശ് എന്ന് പറയുന്നതിനെ നമുക്ക് ലളിതമായിട്ട് ഇങ്ങനെ പറയാം, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എതിർ അനുഭവങ്ങളാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടം തോന്നാത്ത ആ നിലയിലുള്ള എതിർ അനുഭവങ്ങളെ എല്ലാം കൂടെ ചേർന്ന് അതൊരു രോഗമാകാം, അല്ലെങ്കിൽ വേറെ ഒരു നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു ജീവിത പങ്കാളിയാകാം, ഓ നമ്മളെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു മേലധികാരിയാകാം. ഏതായാലും നാം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒക്കെ എതിരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വരും. ഈ എതിരനുഭവങ്ങളെ നമുക്ക് ചേർത്ത് എന്ത് പറയാം? ക്രൂശ് എന്ന് പറയാം. ഈ ക്രൂശ് ഉപയോഗിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം തകർക്കാൻ വേണ്ടി, നിരന്തരം ബലഹീനരാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്രൂശ് കൊണ്ട് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനോട് എങ്ങനെ സഹകരിക്കാൻ കഴിയും? കാര്യം അതിനോട് സഹകരിച്ചാൽ മാത്രമേ നമ്മൾ ഒരു പ്രവൃത്തി നടക്കുകയുള്ളൂ, നമ്മൾ കൂടുതൽ ബലഹീനരായിത്തീരുകയുള്ളൂ. നമ്മൾ കൂടുതൽ ബലഹീനരായിത്തീർന്നാലേ നമ്മൾ കൂടുതൽ ആത്മാവിൽ ദരിദ്രരായിത്തീരുകയുള്ളൂ. അതുകൊണ്ട് ദൈവം അയക്കുന്ന ഈ ക്രൂശിന്റെ അനുഭവങ്ങളോട് നമ്മൾ പോസിറ്റീവായിട്ട് സഹകരിക്കണം. അതെങ്ങനെ കഴിയും? ഈ ഇവിടെ നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിച്ചതിന്റെ താഴെ തന്നെ 8-ാമത്തെ വാക്യം നോക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു ശുദ്ധ ഹൃദയം ഉണ്ടെങ്കിൽ, ശുദ്ധ ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്രൂശിനെ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇതര അനുഭവങ്ങളുടെ മധ്യത്തിൽ ശുദ്ധഹൃദയമുള്ളവർ, ശുദ്ധഹൃദയം ബൈബിളിലെ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. ശുദ്ധഹൃദയവും ശുദ്ധ മനസാക്ഷി, ഇത് രണ്ടും ഒന്നാണോ? ശുദ്ധ മനസാക്ഷി എന്ന് നമ്മൾ ചേർത്ത് കാണാറുണ്ട്, ശുദ്ധ ഹൃദയം എന്ന് നമ്മൾ കാണാറുണ്ട്. രണ്ടും ഒന്നാണോ അതോ രണ്ടാണോ? ശുദ്ധ മനസാക്ഷിയും ശുദ്ധ ഹൃദയവും രണ്ടാണ്. ശുദ്ധ മനസാക്ഷി ആരോടും ആ നിലയിൽ ഒരു തെറ്റില്ലാത്ത, തെറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ തെറ്റ് ചെയ്തെങ്കിലും അതിന് ക്ഷമ വാങ്ങിച്ച ഒരവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയും, നമുക്കൊരു ശുദ്ധമായ മനസാക്ഷിയുണ്ട്. നാം ചിലരോട് തെറ്റ് ചെയ്തു, പക്ഷെ അതിന് ക്ഷമ യാചിച്ചു, നമുക്ക് ക്ഷമ കിട്ടി. നാം ആരോടും ഇപ്പോഴൊന്നും തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ശുദ്ധമായ ഒരു മനസാക്ഷിയുണ്ട്. പക്ഷെ ശുദ്ധമായ ഹൃദയം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. ശുദ്ധമായ ഹൃദയം എന്ന് വെച്ചാൽ കലർപ്പില്ലാത്ത, ദൈവമല്ലാതെ മറ്റൊന്നിനെ ആഗ്രഹിക്കാത്ത ഹൃദയമാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ള ഹൃദയമാണ് ശുദ്ധ ഹൃദയം. ശുദ്ധ മനസാക്ഷിയുണ്ടെങ്കിലും ശുദ്ധ ഹൃദയം ഉണ്ടാകണമെന്നില്ല. നമുക്കാരോടും ഒരു തെറ്റൊന്നുമില്ല, ആരോടും ഒരു നമ്മളൊരു തെറ്റ് ചെയ്യാതെ ഒരു നല്ല മനസാക്ഷിയോടെ, ശുദ്ധ മനസാക്ഷിയോടെ ഇരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മുടെ ഹൃദയത്തിന്റെ മുഴുവൻ വാഞ്ചയും ദൈവമായിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത് ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തെ മാത്രം വാഞ്ചിക്കുന്ന, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ള, ഏത് രംഗത്ത് ദൈവത്തെ മാത്രം കാണുന്ന ഒരു ഹൃദയമാണ്. ഓ നമ്മുടെ ജീവിതത്തിൽ ക്രൂശിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ ഒരു ശുദ്ധ ഹൃദയമുണ്ടെങ്കിൽ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം നമ്മൾ എന്ത് കാണും? ദൈവത്തെ കാണും, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കാണും. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയായിരുന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് ബസ്സേ കയറാൻ നേരത്തെ അവിടെ കണ്ടക്ടറോട് ചോദിച്ചു, കണ്ടക്ടർ എന്നെ തൂത്തുട്ടിക്കവലയിൽ ഇറക്കാമോ? പുള്ളി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കേറിക്കോ എന്ന് പറഞ്ഞു. തൂത്തുട്ടിക്കവലയിൽ ഇറക്കാമോ എന്ന് പറഞ്ഞു. ഓ കേറി ടിക്കറ്റ് എടുത്ത് പലപ്പാലത്ത് വന്നപ്പോ വണ്ടി അവിടെ നിർത്തിയിട്ട് പറയാം ഇത് ഇവിടെ വരെ പോവുള്ളൂ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇവിടെ ഇറങ്ങി ഇതണ്ട് ഞങ്ങളുടെ തന്നെ ഒരു വണ്ടിയായി മുമ്പിൽ പോകുന്നത് അതേ കയറിക്കും അത് തൂത്തുട്ടി പോകുമെന്ന് പറഞ്ഞു. ഉടനെ ഈ സഹോദരൻ അതേ നിറങ്ങി രണ്ടാമത്തെ വണ്ടിയിൽ കയറി, രണ്ടാമത്തെ വണ്ടിയിൽ കയറി അത് ഇച്ചിരി അങ്ങോട്ട് പോയപ്പോ അവർ പറയുക ഞങ്ങൾ അതിലെയല്ല പോകുന്നത് ഇതിലെയാ പോകുന്നത്, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കും ബാക്കി ദൂരെ നടന്നും എന്ന് പറഞ്ഞു. എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്യുന്നത്? കേടാ ഇന്നത്തെ കാലത്ത് മനുഷ്യന് നേരും നെറിയുന്നില്ല എന്ന് പറയുന്നത് ഇതാ. എന്നോട് 4 രൂപന്റെ ഇന്ന് പൈസയും വാങ്ങിച്ചേക്ക് എന്നെ ഈ വെയിലെ തിരക്കി വിടുകയാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവിടെ മുതൽ പനമ്പാലം മുതൽ അല്ലെങ്കിൽ അതിനടുത്ത സ്റ്റോപ്പ് മുതൽ ഇവിടെ വരെ ആ നിലയില് മനസ്സില് ആ ഖേദങ്ങളും ഒക്കെ ആയിട്ട് നടന്നാൽ ഓ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. ഒരു ക്രൂശനുഭവമാണത്, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു തെറ്റായ ഒരു നമുക്കുണ്ടാകുന്ന ഒരു എതിരനുഭവമാണ്, ഒരു വളരെ കൊച്ചൊരു ഉദാഹരണമാണത്, വളരെ ഒരു കൊച്ചൊരു കാര്യമാണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരാൾ പറഞ്ഞു, ഒരാൾ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് തെറ്റായിട്ട് പെരുമാറി, നമ്മൾ ആ രംഗത്ത് എന്ത് ചെയ്യും? നമ്മൾ ആ രംഗത്ത് ദൈവത്തെ കാണണം, ദൈവത്തെ കാണണം. ശുദ്ധഹൃദയമുള്ളവൻ ആ സമയത്ത് എന്ത് ചെയ്യും? ദൈവത്തെ കാണും. എടാ ദൈവം ഇതിന്റെ മേലെല്ലാം ഉണ്ടല്ലോ, ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിൽ വെറുതെ നിന്ന് എന്നെ വിളിച്ച് ഈ വണ്ടിയെ കയറ്റി ഈ വെയിലത്ത് ഇവിടെ കൊണ്ട് ഇറക്കിയതിന് പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തെ കാണും. ഇവിടെ ഇതാ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവര് ദൈവത്തെ കാണും. ആ നിലയിൽ ദൈവമേ അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, അവിടുന്ന് അനുവദിച്ചിട്ടാണ് ഇത് വരുന്നത് എന്ന് താഴ്മയോടെ ആ കാര്യങ്ങൾ ഏറ്റെടുത്താൽ ആ ക്രൂശ് അനുഭവം നമുക്ക് പ്രയോജനമായിരിക്കും. നമ്മളെ തകർക്കാനായിട്ട്, നമ്മളെ വിനയപ്പെടുത്താനായിട്ട്, നമ്മളെ പരിമിതപ്പെടുത്താനായിട്ട്, നമ്മളെ ബലഹീനരാക്കാൻ വേണ്ടി, ദൈവത്തിലേക്ക് കൂടുതൽ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമായിട്ട് നമുക്കത് കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ദൈവം ക്രൂശിലൂടെയാണ്, ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് ആ നിലയിലാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനോട് നമുക്ക് പോസിറ്റീവായിട്ട് സഹകരിക്കണമെങ്കിൽ നമുക്ക് ഒരു ശുദ്ധമായ ഹൃദയം വേണം. ഏത് രംഗത്തും ദൈവമാണ് ഇതിന്റെ മേലെല്ലാം ഭരിച്ചു നിയന്ത്രിക്കുന്നത്. ദൈവം ഇവിടെ ഉണ്ട്, ദൈവം അനുവദിക്കാതല്ല ഈ കാര്യങ്ങൾ വന്നത് എന്നുള്ള നിലയിൽ ദൈവത്തെ ആ നിലയിൽ കാണുകയും നമുക്കത് ഇഷ്ടമല്ലെങ്കിലും ഈ കാര്യം ഇങ്ങനെ സംഭവിച്ചു, ദൈവമേ നീ അറിയാതല്ല ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ദൈവത്തെ ആ രംഗത്ത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയാം. അതുപോലെ തന്നെ ശുദ്ധഹൃദയമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നടക്കും. എന്ത് നടക്കും? അവർ എല്ലാ രംഗങ്ങളിലും ദൈവത്തെ കാണും. അവരപ്പോ ഇത് കാണുകയില്ല, വഴിയിലിറക്കി വിട്ട കണ്ടക്ടറെ കാണുകയില്ല. പ്രായമായ ചില അച്ചായന്മാരൊക്കെ മുണ്ടൊക്കെ കൊടുത്ത് വണ്ടിയെ കയറിക്കോളും, മനുഷ്യനെ വിലക്കെടുത്താൽ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട കിളിയെ അവര് കാണുകയില്ല. അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഈ ഉപകരണങ്ങളെ, അവരെ അടിക്കാനായിട്ട് ഉപയോഗിച്ച ഈ വടികളെ അവർ കാണുകയില്ല. മറിച്ച് അവരാരെ കാണും? ദൈവത്തെ കാണും. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ക്രൂശ് അനുഭവങ്ങൾ പല വ്യക്തികളിലൂടെയാണ് കടന്നു വരുന്നത്, പല ആളുകളുടെ തെറ്റായ പെരുമാറ്റങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. ആ സമയത്ത് ആ വ്യക്തികളെയല്ല കാണേണ്ടത്, ഈ വ്യക്തികളെ ആ നിലയിൽ നമ്മളെ ബലഹീനരാക്കാൻ വേണ്ടി ഉപയോഗിച്ച ദൈവത്തെ കാണണം, ദൈവത്തെ കാണണം. ഹൃദയശുദ്ധിയുള്ളവർ ആ നിലയിൽ ദൈവത്തെ കാണും എന്നാണ് നമ്മൾ ഇവിടെ വായിച്ചത്. പ്രിയമുള്ളവരെ, ആ നിലയിൽ നമുക്ക് അതിനോട് പോസിറ്റീവായിട്ട് സഹകരിക്കാനായിട്ട് കഴിയും. എന്നാൽ അതിനോട് പോസിറ്റീവായിട്ടല്ലാതെ നിഷേധാത്മകമായിട്ട് അതിനോട് പെരുമാറിയാൽ എന്ത് പറ്റും? ദൈവം നമ്മളെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തി സമയത്ത് പൂർത്തിയാവുകയില്ല. ദൈവം നമ്മളെയൊക്കെ ഒരു നിശ്ചിത സമയം കൊണ്ട് നോക്കി ദൈവത്തിന് പ്രവർത്തിക്കാൻ കൊള്ളാവുന്ന ആളുകളാക്കി തീർക്കാനായിട്ടാണ് ദൈവം നമ്മിൽ ആശവെച്ച് നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനോട് സഹകരിച്ചില്ലെങ്കിൽ, അതിനെ ഏറ്റെടുത്ത് അതിന്റെ മുമ്പാകെ എളിമപ്പെട്ടില്ലെങ്കിൽ, അതിനോട് എതിർത്ത് നിന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുടെ സമയം ദീർഘിച്ചു പോകും, ദീർഘിച്ചു പോകും. പഴയ നിയമത്തിൽ നമ്മൾ ഒരു ഉദാഹരണം കാണുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. അബ്രഹാമിനോട് പറഞ്ഞു അതിന്റെ 18-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും എന്ന് പറഞ്ഞു. നോക്കുക, ഇതാരെ കുറിച്ചാ പറഞ്ഞത്? ഇസ്രായേൽ മക്കളെ കുറിച്ചാ പറഞ്ഞത്. അബ്രഹാമിന്റെ സന്തതിയായ ഇസ്രായേൽ മക്കള് ഈജിപ്തിന് ചെന്ന് അവരവിടെ 400 വർഷം പ്രവാസികളായിട്ട് ആ നിലയില് പാർക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എത്ര വർഷം? 400 വർഷം പാർക്കും. 400 വർഷം ആകുമ്പം അവർക്ക് ഒരു വിമോചകനെ അയച്ച് അവരെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരും. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. എന്നാൽ ഈ ഇസ്രായേൽ മക്കള് മിസ്രയേലിൽ ഈജിപ്തിൽ എത്ര വർഷം നിന്നു? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നോക്കുക. 12-ാം അധ്യായത്തിൽ അവര് പുറപ്പെടുന്ന ആ രംഗം പറയുമ്പോൾ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ മക്കൾ മിസ്രയേലിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. പറഞ്ഞത് വ്യക്തമായോ? ഇസ്രായേൽ മക്കള് മിസ്രയേലിൽ 400 വർഷം കഴിയാനായിരുന്നു ദൈവം പ്ലാൻ ചെയ്തത്. പക്ഷേ അത് 430 വർഷമായി. എന്തു പറ്റി? ഈ 30 വർഷം എങ്ങനെ പറ്റി? ദൈവത്തിന്റെ കണക്കുകൂട്ടലിന് വല്ല കുഴപ്പം സംഭവിച്ചതാണോ? ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ, തുടക്കത്തിലെ പദ്ധതി എന്ന് പറയുന്നത് ഇവരെ 400 വർഷം മാത്രം അവിടെ അടിമകളായിട്ട് വെക്കാനായിരുന്നു. പക്ഷേ ഫലത്തിന് 430 വർഷം എടുത്തു. എന്താ ഈ 30 വർഷം ദീർഘിച്ചതിന് കാരണം? അതിന്റെ കാരണം, ഓ, അവരെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ട മോശയില് ഒരു നുർക്കത്തിന്റെ പ്രവൃത്തി നടന്ന് അവൻ അതിന് സജ്ജനാകാൻ വേണ്ടി 30 വർഷം അധികമായിട്ടെടുത്തു. ദൈവം അത്രയും 30 വർഷം കൂടെ കാത്തുതിന്നു. തന്റെ പ്ലാന് മാറ്റി ഈ മോശയ്ക്കൊരു ശരിയായ ഒരു നുർക്കമുണ്ടായി. അവനവന്റെ സ്വന്തം ബലം മാറി ഒരു നുർക്കമുണ്ടായി. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പറ്റിയവനായി തീരാൻ വേണ്ടി കാത്തു കാത്തു നിന്ന് 30 വർഷം കൂടെ മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞത്, സഹോദര സഹോദരി, നിന്നെ കൊണ്ട് ദൈവം പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയം നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദീർഘിപ്പിക്കാൻ കഴിയും. ദീർഘിപ്പിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് നിനക്ക് നഷ്ടമാണ്, ദൈവസഭയ്ക്ക് നഷ്ടമാണ്, മറ്റ് ദൈവജനങ്ങൾക്ക് നഷ്ടമാണ്. എന്നാൽ ഇതിനോട്, ഈ നുറുക്കുന്ന പ്രവൃത്തിയോട് നീ സഹകരിച്ചാൽ, ദൈവം ആഗ്രഹിക്കുന്ന അതേ സമയത്ത് തന്നെ നിന്നില് ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണമായി, ഓ, നുറുക്കപ്പെട്ട ഒരു മനുഷ്യനായി, ഒരു നുറുക്കപ്പെട്ട ഒരു സഹോദരിയായി നീ തീർന്ന് നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ ഈ നുറുക്കുന്ന പ്രവൃത്തിയോട് സഹകരിക്കണം എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് നുറുക്കുന്ന പ്രവൃത്തിയോട് നമുക്ക് സഹകരിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എവിടെയും ദൈവത്തെ കാണുകയും നമ്മളെ നമ്മളോട് മോശമായി പെരുമാറിയ ആളുകൾക്കപ്പുറത്ത് ദൈവത്തെ തന്നെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് അതിനോട് ചേർന്ന് താഴ്മയിലെ വിനയത്തിൽ അത് എടുത്താൽ അത് നുറുക്കത്തിന്റെ പ്രവൃത്തി നമ്മൾ നടക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അതിന് പകരമായിട്ട് അതിന്റെ നേരെ പിറുപിറുക്കുകയും അതിനെ എതിർക്കുകയും അതിനോട് പോരാടുകയും ചെയ്താൽ എന്ത് പറ്റും? ഓ, ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് എതിരായി കാലം താമസിപ്പിക്കാൻ നിങ്ങൾ ചെയ്യുന്നു. ഞാൻ നുറുക്കാൻ തയ്യാറില്ല എന്നാണ് നിങ്ങൾ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഭവിക്കുന്ന എതിർ അനുഭവങ്ങൾ, ക്രൂശിന്റെ അനുഭവങ്ങൾ, അതിനോട് സഹകരിക്കാതെ അതിനോട് മറുതലിച്ച് അതിന്റെ മുമ്പാകെ പിറുപിറുത്ത് അല്ലെങ്കിൽ അതിന് നമ്മളോട് തെറ്റായിട്ട് ഇടപെട്ട ആളുകളോട് ജഡരക്തങ്ങളോടൊരു പോരാട്ടമുള്ളവരായിട്ട് നമ്മൾ നിന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നുറുക്കത്തിന്റെ പ്രവൃത്തി നമ്മളിൽ നടക്കാതെ പോകും. പലപ്പോഴും ദൈവസഭയിൽ പറയാറുണ്ടല്ലോ, ജഡരക്തങ്ങളോട് പോരാട്ടമില്ലാത്തവരായിരിക്കണം, മറ്റാളുകളോട് പോരാട്ടമില്ലാത്തവരായിരിക്കണം. എന്തിനങ്ങനെ പറയുന്നത്? നീ പോരാടുമ്പം നീ നിന്നെ നുറുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളെ നീ തടയുക ചെയ്യുന്നത്. മറിച്ച് അതിന് കീഴ്പ്പെട്ട് നിൽക്കുമ്പം ആ നുറുക്കത്തിന്റെ പ്രവൃത്തി വേഗത്തിൽ നടക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം പല ക്രൂശിന്റെ അനുഭവങ്ങൾ നമ്മുടെ നേരെ അയച്ച്. അതൊരു രോഗമാകാം, തെറ്റായ നമ്മൾ ആഗ്രഹിക്കാത്ത നിലയിലുള്ള അനുഭവങ്ങളാകാം. എന്താണെന്ന് വന്നാലും അതിനെ കീഴ്പ്പെട്ട് അത് സ്വീകരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആ നിലയിൽ അതിനോട് പോസിറ്റീവായിട്ട് സഹകരിക്കാതെ അതിന്റെ മുമ്പാകെ പിറുപിറുത്ത്, ഓ, ദൈവം എത്ര കഠിനനായ മനുഷ്യനാണ്, ഇന്നാർക്കും ഒന്നും ഈ കുഴപ്പമില്ലല്ലോ, എനിക്ക് മാത്രം പിന്നെയും ഈ കാര്യം വന്നല്ലോ, എന്നോട് മാത്രം ഇവർ ഇത്ര മോശമായിട്ട് പെരുമാറുന്നല്ലോ, ഈ നിലയിലുള്ള പിറുപിറുപ്പും പരാതിയും കയ്പും ജഡരക്തങ്ങളോട് പോരാട്ടവും ഉണ്ടെങ്കിൽ നീ മറ്റാളുകളോടല്ല പോരാടുന്നത് എന്ന് നീ മനസ്സിലാക്കണം. മറിച്ച് നിന്നെ നുറുക്കാനായിട്ട് ശ്രമിക്കുന്ന ദൈവത്തിന്റെ കരത്തെ നീ തട്ടുമാറ്റുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾ പിറുപിറുക്കയില്ല, പക്ഷേ ഒരു തരം സ്വയസഹതാപത്തിൽ അങ്ങ് മുങ്ങിപ്പോകും. സ്വയസഹതാപം, എന്നാലും എനിക്കിങ്ങനെല്ലാം വന്നല്ലോ. ആരോടും വേറെ ആരോടും പോരാട്ടമൊന്നുമില്ല. പക്ഷെ സ്വയസാതാപത്തിൽ നിന്നാലും നിന്നെ നീ ആഗ്രഹിക്കുന്ന ആ നുറുക്കത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയാതെ പോകും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയില് നമ്മളെ തന്നെ ഈ നിലയില് കണ്ട് ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? നമ്മൾ നുറുകപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ നുറുകപ്പെട്ടാൽ, നാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, 34-ാമത്തെ സങ്കീർത്തനം നോക്കുക. അവിടെ ദാവീദ് പറയുന്നു, ഞാൻ നുറുകപ്പെട്ടാൽ ദൈവം എനിക്ക് സമീപസ്ഥനായിരിക്കും. ഹാലലൂയ. ദൈവം എപ്പോഴും എന്റെ അടുത്ത് ഉണ്ടായിരിക്കും. 34:18 വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. പ്രൊവൈഡഡ് നീ നുറുങ്ങിയ ഒരുവനായിരിക്കണം, തകർക്കപ്പെട്ട ഒരുവനായിരിക്കണം, ആത്മാവിൽ ദാരിദ്ര്യമുള്ള ഒരുവനായിരിക്കണം. അത് അങ്ങനെയായി തീർന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരാളിനെ നീ ഞാൻ നുറുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറൊരാൾ നുറുങ്ങിയിട്ടുണ്ടോ എങ്ങനെ നമുക്കറിയാൻ കഴിയും? നമുക്കറിയാനായിട്ട് കഴിയും. അവരുടെ വാക്കുകളിലെ പഴയ ശക്തി ഉണ്ടാകുകയില്ല. അവർക്ക് സ്വന്തം അഭിപ്രായത്തെ കുറിച്ച് പഴയ നിലയിൽ അതിലൊരു പിടിവാശി ഉണ്ടാകുകയില്ല. അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ, നുറുകപ്പെട്ട ഒരു മനുഷ്യനാണ് ഏറ്റവും സുന്ദരനായ മനുഷ്യൻ എന്ന് ഒരു ദേവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. കാരണം അവന് പിടിവാശികളില്ല. അവന് പഴയ ആ നിലയില് അവന്റെ പ്രതികരണം രൂക്ഷമല്ല. അവനോട് ഒത്തുപോകാൻ വളരെ എളുപ്പമാണ്. അവനെ തിരുത്താൻ എളുപ്പമാണ്. നോക്കുക, നമ്മള് സഭയായിട്ട് ഒന്നിച്ചു പോകുമ്പോ നമ്മള് ആ നിലയില് നുറുങ്ങപ്പെട്ട മനുഷ്യരായിട്ടിരുന്നാലേ മറ്റുള്ളവർക്ക് നമ്മോട് ഒത്തുപോകാനായിട്ട് കഴിയുള്ളൂ. നാം നുറുങ്ങപ്പെട്ട മനുഷ്യരായിരുന്നാലേ മറ്റുള്ളവർക്ക് നമ്മളെ തിരുത്താനായിട്ട് കഴിയുള്ളൂ. നാം നുറുങ്ങപ്പെട്ടവരായിരുന്നാലേ നമ്മുടെ പ്രതികരണങ്ങള് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, സഹോദര സഹോദരി, ഈ വചനത്തിന് മുമ്പാകെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിലെ നിരന്തരം ആശ വെച്ച് ചില കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മളെ നുറുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി നമ്മൾ പൂർണ്ണമാകണം. പൂർണ്ണമായാൽ അത് നമുക്ക് പ്രയോജനമാണ്. ഏതർത്ഥത്തിൽ പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ബലഹീനരായിരിക്കും. നമ്മൾ കൂടുതൽ ദൈവത്തെ ആവശ്യമുള്ള ആത്മാവിൽ ദരിദ്രരായിരിക്കും. കൂടുതൽ ദൈവത്തിന്റെ സാമീപ്യമുള്ളവരായിരിക്കും. ദൈവ സാന്നിധ്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതല്ലേ? ദൈവത്തിന്റെ സാന്നിധ്യം. ഓ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെയും നിന്നെയും കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടി ദൈവം പല അനുഭവങ്ങൾ കൊണ്ടുവരും. ഈ അനുഭവങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും, അതാണ് നിർണായകം. നീ അതിനോട് പോസിറ്റീവായിട്ട് സഹകരിക്കുമോ? അതിന്റെ മുൻപാകെ നിന്നെ തന്നെ വിനയപ്പെടുത്തുമോ? അതോ അതിന്റെ നേരെ തുറുകുറുപ്പോടെ പരാതിയോടെ കൈപ്പോടെ നിൽക്കുമോ? അങ്ങനെ നിന്നാൽ നിനക്കത് പ്രയോജനമാവുകയില്ല. നിന്നെ നുറുക്കാൻ വരുന്ന ദൈവത്തിന്റെ കരങ്ങളെ തട്ടിമാറ്റുകയാണ് ചെയ്യുന്നത്. മോശയെപ്പോലെ, ഓ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയത്തിന് കൂടുതൽ നേരമെടുക്കും നിന്നെ നുറുക്കാനായിട്ട്. നുറുക്കിയ ഒരാളെ കൊണ്ട് മാത്രമേ ദൈവത്തിന് തന്റേതായ ഒരു പ്രവൃത്തി ചെയ്തെടുക്കാനായിട്ട് കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ട ചില സത്യങ്ങളാണ് പൗലോസ് തന്റെ ജീവിതത്തിലൂടെ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലൂടെ നമ്മുടെ മുമ്പിലെ വെച്ചിട്ടുള്ളത്. നാം പലപ്പോഴും ഇത് കേൾക്കാറുണ്ട്. നുറുകപ്പെട്ട പല ആളുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. യാക്കോബിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. മോശയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യം, ഓ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ഒരു കാര്യം, അതൊക്കെ വരുമ്പോ ദൈവം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തുദ്ദേശിച്ചാണ്? ആ, എന്നെയും നിന്നെയും കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളും ആക്കാൻ വേണ്ടിയാ. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നുറുകപ്പെട്ടാലേ നമ്മൾ കൂടുതൽ സൗന്ദര്യമുള്ളവരായിട്ട് തീരുകയുള്ളൂ. ദൈവത്തിന്റെ കണ്ണുകളിൽ സൗന്ദര്യമുള്ളവരായിട്ട് തീരുകയുള്ളൂ. ദൈവത്തിന്റെ സാമീപ്യം കൂടുതൽ അനുഭവിക്കുന്നവരായി തീരുകയുള്ളൂ. അതുകൊണ്ട് സഹോദര സഹോദരി, ദൈവത്തിന്റെ ആ കരങ്ങളെ തട്ടിമാറ്റല്ലേ. നിന്നെ അടിക്കാനായിട്ട് ഉപകരണമായിട്ട് ഉപയോഗിച്ച മറ്റു മനുഷ്യരാകുന്ന വടികളെ നീ കണ്ട് അവരെ കുറ്റപ്പെടുത്താനായിട്ട് പോകല്ലേ. അതിനൊക്കെ മുകളിലുള്ള ദൈവത്തെ കാണണം. അതിനായിട്ട് ദൈവത്തിനായിട്ട് വാഞ്ചിക്കുക. ഹൃദയശുദ്ധിയുള്ളവരായിരിക്കുക. ദൈവം ആ നിലയില് മുന്നോട്ട് നമ്മളെ തകർത്ത് നമ്മൾ ഇത് പ്രവൃത്തി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് ഒട്ടേറെ പേരുടെ കണ്ണിലും മറഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ്. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പലരെ സംബന്ധിച്ച് ഇതൊരു വെളിപ്പാടായിട്ട് ലഭിച്ചാലേ പ്രയോജനമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ കേവലം കുറച്ച് അറിവും കുറച്ച് ആ സഹോദരൻ ഏതാണ്ടൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് പോകും. നിങ്ങൾ പിന്നെയും നുറുക്കത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവം നടത്താൻ ആഗ്രഹിക്കുന്ന ക്രൂശിന്റെ അനുഭവങ്ങളെ തട്ടിമാറ്റി. നുറുക്കമുണ്ട്, അതിനുശേഷം ദൈവം വിഭജനം എന്നൊരു കാര്യം ചെയ്യും. ദൈവം ചില വേറൊരു സന്ദർഭത്തിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. പ്രിയമുള്ളവരെ, സഹോദരനെ പ്രാർത്ഥിച്ചപ്പോഴോ പറഞ്ഞല്ലോ, ദേഹിയെയും ആത്മാവിനെയും തമ്മിൽ വിഭജിക്കുന്ന ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വേറൊരു സന്ദർഭത്തിൽ അതിനെ കുറിച്ച് പറയാം. തകർച്ചയും വിഭജനവും ദൈവം രണ്ട് വിധത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം നമ്മളെ തകർക്കാനായിട്ട് ക്രൂശിന്റെ അനുഭവങ്ങൾ അയക്കുന്നു. അതിനോട് നമുക്ക് സഹകരിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ഒരു പാട്ടിന്റെ ചില വരികൾ പാടുകയും ചെയ്യാം. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുക്ഷീണൻ കുരുടൻ, സർവവും എനിക്ക് ചിൽ പൂർണ്ണരക്ഷ കാണും ഞാൻ. ഞാൻ കുരുടനായിരുന്നാൽ, എന്റെ കണ്ണുകളെ ഈ സത്യത്തിന് നേരെ അന്ധമായിരുന്നാൽ ദൈവത്തിന്റെ പൂർണ്ണരക്ഷ കാണാനായിട്ട് കഴിയുകയില്ല. എന്നാൽ കർത്താവെ, ഞാൻ കുരുടനാണ്, എന്റെ കണ്ണുകളെ തുറക്കണം, ഈ ആത്മീയ സത്യങ്ങൾ എനിക്ക് ഹൃദയത്തിനൊരു വെളിപ്പാടായിട്ട് തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനായിട്ട് വാഞ്ചിക്കുകയും ഓ ശുദ്ധഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തകർച്ചയുടെ പ്രവൃത്തി, ഒരു ദുർഗത്തിന്റെ പ്രവൃത്തി അത് പൂർണ്ണമാകും. നാം കൂടുതൽ ആളുകൾ കൊത്തുപോകാൻ പറ്റിയ ആളുകളായിരിക്കും, കൂടുതൽ ഓ സ്വന്തം ബലം കുറഞ്ഞ ആളുകളായിരിക്കും, ആത്മാവിൽ ദരിദ്രരായിരിക്കും. ദൈവമേ, നിന്നെ എനിക്ക് വേണം, നീ ഇല്ലാതെ എനിക്കൊരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ ഒക്കുകയില്ല എന്നുള്ള നിലയിൽ നിസ്സഹായരായിരിക്കും. ഈ നിസ്സഹായത, ഈ നിർമ്മലത അത് എത്ര പേര് ആഗ്രഹിക്കും, എത്ര പേര് വാഞ്ചിക്കും. നീ അവനായിട്ട് ആഗ്രഹിക്കുന്നോ വാഞ്ചിക്കുന്നോ? കർത്താവേ, അങ്ങനെയുണ്ടെങ്കിൽ എനിക്കിപ്പോഴ് ഇഷ്ടമില്ലാത്ത തോന്നുന്ന ഈ കാര്യം, ഞാൻ പ്രാർത്ഥിച്ച് മറുപടി കിട്ടാതിരിക്കുന്ന ഈ കാര്യം, അതെനിക്ക് ആത്യന്തികമായിട്ട് എന്റെ നന്മയ്ക്കാണ് എന്നുള്ള കാര്യം നമ്മുടെ കണ്ണുകൾ തുറന്ന് കാണും. കാണുമ്പം പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ബലഹീനതകളിലെ പ്രശംസിക്കും. മറുപടി കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ചില എതിരനുഭവങ്ങളിൽ, നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനായി അതിൽ പ്രശംസിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ അതിന്റെ ഒന്നും രണ്ടും അഞ്ചാമത്തെയും സ്റ്റാൻസാണ് നമുക്ക്.